പ്രൈസ് ദ ലോർഡ്. അമ്മച്ചിയുടെ കുഞ്ഞുമക്കൾക്ക്, അമ്മച്ചിയെ കണ്ടപ്പോഴത്തേന് കുഞ്ഞുമക്കളും എല്ലാം കൂടെ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ് അമ്മച്ചി. അമ്മച്ചിയുടെ സിറ്റ് ഔട്ടിൽ അവർ ഒന്നിച്ചു കൂടി. അമ്മച്ചിയുടെ വേദോസ് അവിടെ തന്നെ കസേരയിലുണ്ടായിരുന്നു. അപ്പോഴേ സെയ്റ ഒരു സംശയം ചോദിച്ചു, അമ്മച്ചി അപ്രൈറ്റ് എന്ന് പറഞ്ഞ എന്താ? സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ് വിത്ത് ദ ബാക്ക് സ്ട്രൈറ്റ്, അത് അപ്രൈറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മക്കളെ അമ്മച്ചി ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ മനസ്സിലായിരുന്നു, ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുമ്പം കൂനി പിടിച്ച് തല കുനിച്ചല്ല ഇരിക്കേണ്ടത്, സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം, അത് അപ്രൈറ്റ്. അങ്ങനെ ഒരിടത്ത് ഒരാൾക്ക് നടക്കാൻ കഴിയുന്നത് അവൻ്റെ ഉള്ളിൽ കപടമില്ലെങ്കിൽ, അവൻ നീതിമാനാണെങ്കിൽ, സത്യം മാത്രമേ പറയത്തുള്ളൂ, സത്യം മാത്രമേ ചെയ്യത്തുള്ളെങ്കിൽ ആ വ്യക്തിക്ക് ആരുടെ മുമ്പിൽ കുനിയേണ്ട കാര്യം വരത്തില്ല. ചിലരുണ്ടല്ലോ ഉള്ളിൽ ദേഷ്യം വെച്ചേച്ച് പുറമേ വലിയ ഒലിപ്പിച്ച വർത്തമാനം പറയുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നത്. എന്നാൽ സത്യം മാത്രം പറയുന്നവർക്ക് ആരുടെ മുമ്പിൽ കുനിയേണ്ടി വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്നത്. ഇനി അമ്മച്ചി, മൂന്നാം അധ്യായത്തിൽ നമുക്ക് തുടങ്ങാം. റെഡി അമ്മച്ചി? കുഞ്ഞുങ്ങളെല്ലാം സമ്മതിച്ചു. അമ്മച്ചി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ആരംഭിച്ചു. കുഞ്ഞുങ്ങളെല്ലാം വേദപുസ്തകം തുറന്നു. മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം തുടങ്ങുന്നത് തന്നെ മകനെ എന്ന് വിളിച്ച, മകനെ എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അതെന്തിനാ അമ്മച്ചി മകനെ എന്ന് വിളിച്ചത്? അതാരാ വിളിച്ചത്? ഇതിൻ്റെ ഗ്രന്ഥകർത്താവായ ശലോമോൻ ആണ് മകനെ എന്ന് വിളിച്ചത്. അദ്ദേഹം അപ്രകാരം വിളിക്കാൻ കാരണം, ഇവിടെ അദ്ദേഹം ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ അധ്യാപകർ തൻ്റെ മക്കളെയോ ശിഷ്യഗണങ്ങളെയോ വിളിക്കുന്നത് പോലെയാണ് അദ്ദേഹം വിളിച്ച് സംസാരിച്ചത്. എന്തിനാണ് അമ്മച്ചി അങ്ങനെ വിളിച്ചത്? വിളിച്ചത് എന്തിനാ? അതേ ഓരോരുത്തരായി ചോദ്യശരവുമായി വന്നത് എപ്പോഴെങ്കിലും ഒരു കഥ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. അവരോരോരുത്തർ ചോദ്യം തുടങ്ങി, മക്കളെ വിളിച്ചതേ ഉപദേശം തരുവാൻ മാത്രമല്ല, ആ ഉപദേശം അനുസരിക്കാൻ ഒത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? വിളിച്ചത് ഉപദേശം തരുവാൻ മാത്രമല്ല, ആ ഉപദേശങ്ങൾ അനുസരിക്കണമെന്നും അല്ലയോ പറഞ്ഞത്? അനുസരിച്ചില്ല, കുഴപ്പമുണ്ടോ? അടുത്ത ചോദ്യമായി, അമ്മച്ചി കഴിഞ്ഞ ദിവസം ഒരു കറമ്പൻ്റെ കഥ പറഞ്ഞില്ലേ? അമ്മച്ചി ആ ചോദ്യത്തിൻ്റെ മറുപടി പറയുക. ഓർക്കുന്നു അമ്മച്ചി, ഓർക്കുന്നു, പിള്ളേർ മറുപടി പറഞ്ഞു. അതിനകത്തെ കറമ്പൻ അനുസരിക്കാതെ പോയത് കൊണ്ടല്ലേ അവൻ ആപത്തുണ്ടായത്? ഉപദേശം പറയുന്നവരെ കുറ്റം പറഞ്ഞു, അവൻ ആരുപദേശിച്ചാലും ദേഷ്യമായിരുന്നു. തുടങ്ങി, രാവിലെ ഉപദേശിക്കാൻ തുടങ്ങി. അവൻ അമ്മയോടും ടിപ്പുവിനോടും ആയിരുന്നു ദേഷ്യം. കുറ്റം പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മാത്രമല്ല, നാം ദുഷ്ടൻ്റെ വാതയിലുമാകും. എന്നാൽ ആ ഉപദേശം കേട്ടനുസരിച്ചവൻ്റെ ജീവൻ ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. അമ്മച്ചി ഒരു കഥ പറയാം. ഹായ് കുട്ടിപ്പട്ടാൾ, ഉഷാറായി. ഒരിക്കൽ വിധവയായ ഒരമ്മയുണ്ടായിരുന്നു. തൻ്റെ ചെറിയ ശമ്പളത്തിൽ നിന്നാണ് അവർക്കൊരു ഒറ്റ മകനെയുള്ളൂ, ആ മകനെ പഠിപ്പിച്ചത്. പ്രൈമറി സ്കൂളിലെ അധ്യാപികയായ അമ്മ വില കൂടാത്ത വസ്ത്രങ്ങൾ ധരിച്ച് തൻ്റെ ആഹാരം കൂടെ മകന് നൽകി സുഭിക്ഷമായി വളർത്തി. ചെറുപ്പത്തിലെ അവൻ്റെ അപ്പൻ നഷ്ടപ്പെട്ട വിവരം സങ്കടം അവനെ അറിയിക്കാതെ അവനെ എത്രത്തോളം സന്തോഷിപ്പിക്കാമോ അത്രത്തോളം അമ്മ ചെയ്തു. എന്നാൽ അതിരാവിലെയും വൈകിട്ടും വചനം മകനെ കൊണ്ട് വായിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. വായിപ്പിക്കുമ്പോൾ അമ്മയ്ക്കറിയാവുന്നത് പോലെ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അമ്മച്ചി, കത്രീന അമ്മച്ചി പറഞ്ഞ കഥകൾ എൻ്റെ കൊച്ചുമക്കൾ വായിക്കുന്നുണ്ടോ? ടീച്ചർ അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ദിവസവും വായിക്കണം. ഈ അധ്യാപിക പറഞ്ഞത് കൊടുത്ത പോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരണം. മാതാപിതാക്കന്മാർക്കായാലും കുഞ്ഞുമക്കൾക്കായാലും സംശയം ഉണ്ടെങ്കിൽ കത്രീന അമ്മച്ചിയോട് ചോദിച്ചാൽ മതി. കത്രീന അമ്മച്ചിക്കും അത് പഠിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ അമ്മച്ചിയോട് ആ സംശയം ചോദിക്കണം. ഇനിയും കത്രീന അമ്മച്ചിയുടെ കഥ തുടങ്ങട്ടെ. അതിരാവിലെയും വൈകിട്ടും വചനം മകനെ കൊണ്ട് വായിപ്പിക്കുകയും അറിയാവുന്ന പോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന അമ്മ പ്ലസ് ടു വരെ അവനെ പഠിപ്പിച്ചു. നല്ല മാർക്കോടുകൂടി പാസ്സായപ്പോഴാണ് ഒരു ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു, പട്ടാളത്തിൽ സെലക്ഷൻ നടക്കുന്നുവെന്ന്. അവൻ ആ സെലക്ഷന് പോയി അമ്മ മകനെ പ്രാർത്ഥിച്ചയച്ചു. പ്രാർത്ഥന കേട്ട ദൈവം എന്തോ ചെയ്തു, അവരെ അങ്ങ് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചപ്പോഴേ ആ കുഞ്ഞിന് സെലക്ഷൻ കിട്ടി. സെലക്ഷന് ട്രെയിനിങ് ക്യാമ്പിൽ പോകുന്നതിന് മുമ്പേ അമ്മ ഒരു പോക്കറ്റ് ബൈബിള് വാങ്ങിച്ച് മകന് കൊടുത്തു, പോക്കറ്റിലിടാവുന്ന കൊച്ചു ബൈബിള്. അവന് നേരത്തെ അമ്മ കൊടുത്ത വേദോസോ ആ പോക്കറ്റിലിടാവുന്ന ബൈബിളും കൊണ്ടുപോയി. അവൻ എവിടെ പോയാലും അവൻ്റെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ അത് കാണും. അങ്ങനെയൊക്കെ ആ ഇത് കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ് അവൻ ജോലിയിലായി. മാതൃരാജ്യത്തിന് വേണ്ടി പോരാടാനുള്ള അവസരങ്ങൾ പലതവന് കിട്ടി. പലപ്പോഴും യുദ്ധക്കളത്തിൽ എത്തുമ്പോഴും അല്ലെങ്കിൽ അതിർത്തിയിലെ കാവൽ നിൽക്കുമ്പോഴും അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഡയറിയാണ് അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. വെടിയുണ്ട നേരെ വന്ന സമയമുണ്ട്, അന്നേരവും അതിൽ നിന്ന് രക്ഷിച്ചത് ആ പോക്കറ്റിൽ കിടക്കുന്ന ബൈബിളാണ്. അവൻ നിന്റെ രക്ഷയാകുന്നു. അത് ഏറ്റവും നല്ല ഒരു അനുഗ്രഹമായി അവന് കിട്ടി. ഇനി കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അമ്മച്ചി? ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുവാൻ മോശയുടെ കൈവശം രണ്ട് കൽപ്പലകകൾ, തൻ്റെ കൈവിരലാൽ എഴുതിയ 10 കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. ഇതവർക്കന്ന് നൽകിയത് അനുസരിക്കാൻ പറഞ്ഞു. ഇന്ന് നാമും അതനുസരിക്കേണ്ടതാകുന്നു. പുറപ്പാട് പുസ്തകം 19 അധ്യായവും 20 അധ്യായവും, പുറപ്പാട് എക്സോഡസ് 19:19-20, അത് നിങ്ങൾ വായിക്കണം. ആവർത്തന പുസ്തകം 5 ഡ്യൂട്രണമി 5 2-21 വരെയുള്ള വാക്യങ്ങളും വായിക്കണം. വായിച്ചിട്ട് അമ്മച്ചിയുടെ അടുത്ത് വരുമ്പോൾ അമ്മച്ചി അതിൻ്റെ സംശയം പറഞ്ഞുതരാം. നിങ്ങൾ ശരിക്കും വായിച്ചിട്ട് 2 ഒന്നോ രണ്ടോ ദിവസം, മണിക്കൂറുകൾ എടുത്താലും 2 എടുത്താലും അമ്മച്ചിക്ക് കുഴപ്പമില്ല. ശ്രദ്ധിച്ച് വായിക്കണമെന്നുള്ളതേ ഉള്ളൂ, അത് മറന്നു പോകല്ല. അത് മിടുക്കരായിട്ട് വായിച്ച് കുഞ്ഞുമക്കൾ പറഞ്ഞ് അമ്മച്ചി പിള്ളേരെ കിടക്കാനായിട്ട് വിട്ടു. എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിഞ്ഞു. ഓക്കേ.